മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ, സോറി 12 വരെയുള്ള വേദഭാഗങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞു. അതിൽ ഇത്രയും പറഞ്ഞ ക്ലാസ്സുകളിൽ യോഹന്നാൻ്റെ ജനനം, യോഹന്നാൻ്റെ ശുശ്രൂഷ, യോഹന്നാൻ്റെ മാതാപിതാക്കന്മാർ എന്നിവരെക്കുറിച്ച് ആയിരുന്നല്ലോ. ഇവിടെ യോഹന്നാനെയും യേശുവിനെയും കൂടെ ബന്ധിപ്പിക്കുന്നത് മത്തായി സുവിശേഷകൻ 3:13 വാക്യത്തിലാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ സാമുദായികമായുള്ളതായ ചിന്താഗതിയിൽ പൗരോഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലേവ്യ പൗരോഹിത്യം സെഖറിയാവിന് ലഭിച്ചെന്നും സെഖറിയാവ് അത് തൻ്റെ മകനായ യോഹന്നാന് ആ പൗരോഹിത്യം കൊടുത്തു എന്നും യോഹന്നാൻ അത് യേശുവിന് കൊടുത്തെന്നും യേശു അപ്പോസ്തലന്മാർക്ക് ആ പൗരോഹിത്യം കൊടുത്തു എന്നും നാം പഠിച്ചിട്ടുണ്ട്, നാം സാധാരണയായി ചിന്തിക്കുന്നുണ്ട്. എന്നാൽ സുവിശേഷങ്ങൾ നിഷ്പക്ഷമായ നിലയിൽ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധമായ തെളിവുകളും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. നമ്പർ 1, യോഹന്നാൻ പൗരോഹിത്യ വസ്ത്രം ധരിച്ചിട്ടില്ല. യോഹന്നാൻ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദേവാലയത്തിൽ പോയിട്ടില്ല. യോഹന്നാനെ പുരോഹിതനാക്കുവാൻ സഖറിയാവ് പരിശ്രമിച്ചിട്ടില്ല. സഖറിയാവിന് ശേഷം യോഹന്നാൻ പുരോഹിതനാകുവാൻ വേണ്ടി ഓടി നടന്നില്ല. മാത്രമല്ല, യേശുവിൻ്റെ മേൽ പൗരോഹിത്യ ശുശ്രൂഷ യോഹന്നാൻ അങ്ങോട്ട് കൈമാറിയില്ല. ഇവരെ രണ്ടുപേരെയും കൂടെ യോജിപ്പിക്കുന്ന ഒരിടമുണ്ട്, അത് യോർദാൻ നദിയിലെ സ്നാനജലമാണ്. മുൻഗാമിയായ പ്രസംഗകനായ പ്രവാചകനായ യോഹന്നാനെയും അവന്റെ പിന്നാലെ വരുന്ന ശക്തനായ ലോകത്തിന്റെ രക്ഷിതാവും പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് അവതരിപ്പിച്ച ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ ഇങ്ങനെ യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിക്കുവാനായി നിന്നപ്പോൾ അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. ബന്ധപ്പെട്ട് വഴിയേ പോയോ അല്ല, സ്നാനമേൽക്കുവാനായി തന്നെയാണ് യോർദാൻ കരയിൽ വന്നത്. ഗലീലയിൽ നിന്ന് യോർദാൻ കര അവന്റെ അടുക്കൽ സ്നാനമേൽക്കുവാനായി തന്നെ വന്നു. പ്രവാചകനായ യോഹന്നാൻ യേശു സ്നാനമേൽക്കുവാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോയി. അവൻ പറഞ്ഞു, വേണ്ട വേണ്ട, നീ എന്റെ കൈകൊണ്ട് സ്നാനമേൽക്കണ്ട. അഥവാ അവിടെ എഴുതിയിരിക്കുന്ന പോലെ ഞാൻ വായിക്കട്ടെ, യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനം ഏറ്റു എന്ന് ഞാൻ നിർത്തട്ടെ. യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇവർ 3 പേരും വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കൂ, ഈ വായിച്ചതുപോലെ തന്നെ നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം, നിങ്ങളുടെ ഞാനിത് പറയുമ്പോൾ ഈ തിരുവചനം എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. എല്ലാവരും ഈ പാഠമെടുക്കുമ്പോൾ സുവിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. 1:9 വേദഭാഗങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്ന അവിടെവിടങ്ങളായി. ആ കാലത്ത് യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്നു, യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. അവിടെ മർക്കോസ് രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാനും കർത്താവുമായുള്ളതായ സംഭാഷണം, യേശുവിനെ യോഹന്നാൻ നിന്നാൽ ഞാൻ സ്നാനമേൽക്കുവാൻ ആവശ്യമാണ്, അതുകൊണ്ട് നീ എൻ്റെ അടുക്കൽ സ്നാനത്തിന് വരുന്നു, ചോദിച്ച ചോദ്യങ്ങളൊന്നും മത്തായി രേഖപ്പെടുത്തിയത് യോഹന്നാൻ മർക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ എന്താണ്, യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. ഈ സംഭവം അവിടെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് പ്രാവെന്ന പോലെ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നത് ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. മത്തായി 3:16. ഞാൻ ഇനി മർക്കോസ് 1:10 വായിക്കുന്നു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദവും ഉണ്ടായി. 17:17 നോക്കൂ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 3:21 വേദഭാഗങ്ങളിലാണ് ആ യേശു ക്രിസ്തുവിന്റെ സ്നാന വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനമെല്ലാം സ്നാനമേൽക്കയിൽ, ഞാൻ 21-ാം വാക്യം വായിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി, ജനം എല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റു, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ഇവിടെ ശ്രദ്ധിച്ചു കേൾക്കണമേ, ഇവിടെ ഒരല്പമായ വ്യത്യാസം ഈ വാക്കുകളിൽ കാണാൻ സാധിക്കുന്നു. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പ്രാവെന്ന പോലെ, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. എന്നാൽ മർക്കോസ് നമുക്ക് നോക്കാം, മർക്കോസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നീ എൻ്റെ പ്രിയപുത്രൻ അഥവാ ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഇവിടെ നേരെ കർത്താവിനോട് തന്നെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതായിട്ടാണ് ആ ഭാഗത്ത് കാണുന്നത്. ലൂക്കോസും അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. സ്വർഗം തുറന്നതും പ്രാവ് പോലെ കടന്നു വന്നതും സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായതും ഈ വേദഭാഗങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് യേശു അതുവരെ അവൻ്റെ ബാല്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ചുരുക്കം വേദഭാഗങ്ങൾ ആയിട്ട് മാത്രമേ അവൻ്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. യേശു തൻ്റെ മാതാപിതാക്കന്മാരുമായിട്ട് യെരുശലേമിൽ യാത്ര ചെയ്തു. അങ്ങനെ യെരുശലേമിൽ യാത്ര ചെയ്ത് യേശു കുഞ്ഞിനെ മറന്നിട്ട് അഥവാ അവർ തിരിച്ചു വന്നപ്പോൾ ബാലനായ യേശുവിനെ അവർ കൊണ്ടുവന്നില്ല. അഥവാ വഴിയിൽ വെച്ച് അവർ നോക്കിയപ്പോൾ യേശുവിനെ കണ്ടില്ല. കാണാത്ത ആ സമയം തന്നെ അവർ മടങ്ങിപ്പോയി. മടങ്ങിച്ചെന്നപ്പോൾ യേശു അവിടെയുള്ളതായ പുരോഹിതന്മാരോടും ന്യായശാസ്ത്രികളോടും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ വിഷയങ്ങൾ നമുക്ക് കണ്ട് അല്പമായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെവിടങ്ങൾ കണ്ട ശേഷം പിന്നെ നമുക്ക് എങ്ങനെയായിരുന്നു എന്നറിയുവാൻ പാടില്ല. അവൻ മടങ്ങി വന്നു. യേശുവിൻ്റെ അമ്മയും അപ്പനും കൂടെ യേശുവുമായിട്ട് മടങ്ങി നസ്രത്തിൽ വന്നു. അവിടെ അവൻ തൻ്റെ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ തൻ്റെ പിതാവായ ആ ജോസഫ് തൻ്റെ പിതാവായ ജോസഫ് ചെയ്തിരുന്ന പണിയിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്നിരിക്കും. അങ്ങനെ തൻ്റെ പണികൾ ആശാരിപ്പണി അഥവാ തച്ചൻ്റെ വേല തൻ ചെയ്തുകൊണ്ടിരുന്നു. നല്ല പണി തൻ ചെയ്തിരുന്നു എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഇവിടെ ഇവർ കർത്താവായ യേശു ക്രിസ്തു നല്ലവണ്ണം ദൈവവചനം അഭ്യസിച്ചവനായിരുന്നു. ഇന്നത്തെ പോലുള്ള ബൈബിൾ സ്കൂൾ ക്രമീകരണങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ യഥാർത്ഥമായിട്ട് കുട്ടികളെ ദൈവവചനം പഠിപ്പിച്ചിരുന്നത് ആ മാതാപിതാക്കന്മാരായിരുന്നു. ഗ്രാൻഡ് പേരൻസ് വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെ അവരെ പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ജോസഫിൻ്റെ ആ അപ്പൻ ആ യാക്കോബ് ആയിരിക്കാം ചിലപ്പോൾ യേശുവിനെ ഈ വചനങ്ങളെല്ലാം പഠിപ്പിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ യേശു ഒന്നും പഠിക്കാതെ അങ്ങനെ ഈ വചനമെല്ലാം അവൻ്റെ തലയിൽ അങ്ങ് വന്നതാണെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല. യേശുവിന് പഠിക്കുവാനുള്ളതായ ജ്ഞാനം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവപുത്രനായിരുന്നു, അത് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അവൻ കേൾക്കുന്നത് അതുപോലെ ഗ്രഹിച്ചിരുന്നു. അവൻ്റെ ബാല്യപ്രായത്തിൽ തന്നെ തിരുവചനം നന്നായി ശോധന ചെയ്യുകയും നല്ലവണ്ണം വായിപ്പാൻ അവൻ പഠിക്കുകയും ചെയ്തിരുന്നു. യേശു ദൈവാലയത്തിൽ സന്ദർശിച്ച സമയത്ത് ആ സ്നാനാനന്തരം അവൻ വായിക്കുവാൻ വേദ ആ തിരുവചന ചുരുളുകൾ കൊടുത്തിരുന്നു, വായിച്ചിരുന്നു. ഞാൻ ഒരിക്കൽ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കേൾക്കുകയുണ്ടായി, വായിക്കുകയുണ്ടായി. ജോസഫിൻ്റെ വീട്ടിൽ അന്നത്തെ തിരുവചനമായ ചുരുളുകൾ ജോസഫ് വളരെ വില കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പണപരമായി ഞെരുക്കമുണ്ടായിരുന്ന വീടായിരുന്നു ജോസഫിൻ്റേത് എങ്കിലും തിരുവചനത്തിന് ദൈവീക പ്രമാണങ്ങൾക്ക് വില കൊടുത്ത ഒരു കുടുംബമായിരുന്നു ജോസഫിൻ്റെയും മറിയയുടെയും കുടുംബം. യേശുവുമായിട്ട് പതിവായി അവർ ദൈവാലയ സന്ദർശനത്തിന് പോയിരുന്നു. എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ, ബലികൾ, ദൈവാലയ സന്ദർശനം, തിരുവചന വായന, തിരുവചന ധ്യാനം, ഇതെല്ലാം മുൻഗണന കൊടുത്തിരുന്ന ഒരു കുടുംബത്തിലായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ബാല്യപ്രായത്തിൽ അവൻ തിരുവചനം ഹൃദ്യസ്ഥമാക്കിയിരുന്നു. അതുകൊണ്ടാണ് 12 വയസ്സുള്ളതായ ബാലകൻ പ്രമാണികളോട് ന്യായപ്രമാണത്തിൻ്റെ ആ വിഷയങ്ങൾ സംസാരിക്കുകയും വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്തിരുന്നത്. മാത്രമല്ല, ദിവ്യജ്ഞാനത്താൽ നിറയപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു പരീശന്മാരെ വായടപ്പിച്ച അനേക സംഭവങ്ങൾ ഉണ്ടായി. ഇതെല്ലാം ഒരു കാര്യം, യേശു ദൈവവചനം നന്നായി പഠിക്കുകയും അത് മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കർത്താവിൻ്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ആണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിനെ യോഹന്നാൻ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു. പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. ഇവിടെ യേശു സ്നാനമേറ്റത് ഒരു മാനസാന്തര സ്നാനം ആയിരുന്നില്ല, പിന്നെയോ ദൈവത്തിൻ്റെ നീതി നിറവേറ്റുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൗത്യവുമായി സ്നാനമെന്നുള്ളതായ വിഷയവുമായി യോഹന്നാൻ വന്നപ്പോൾ യോഹന്നാൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരമുണ്ടായവർ അവനാൽ സ്നാനമേൽക്കുവാൻ വന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇവിടെ യേശു കടന്നു വന്നത് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവിടെ സ്നാനം എന്ന് പറയുന്നത്, ഞാനിവിടെ എൻ്റെ ഈ വിഷയത്തിൽ സ്നാനത്തെക്കുറിച്ച് ഉറപ്പിക്കുവാനോ സ്നാനത്തെക്കുറിച്ച് നിങ്ങളോട് ഇന്ന് പഠിപ്പിക്കുവാനോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും സ്നാനം എന്നുള്ള വിഷയം വളരെ പ്രാധാന്യമായതും നമ്മുടെ കർത്താവിൻ്റെ ആ സ്നാനം നമുക്കവനൊരു മാതൃക തന്നിട്ട് പോയതാണെന്നും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് മാനസാന്തരത്തിനായുള്ള ഒരു സ്നാനമല്ല ഏറ്റത്, പിന്നെയോ നമ്മുടെ കർത്താവ് ഏറ്റത് ദൈവത്തിൻ്റെ നീതി നിറവേറ്റുക എന്ന ആ ഒറ്റ വിഷയത്തിലാണ്. അതിൻ്റെ വിവിധ വശങ്ങൾ നമുക്ക് അടുത്ത് തുടർന്നുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ സ്നാനത്തെക്കുറിച്ചും അന്ന് തുടർന്നുള്ള ഉപദേശ വിഷയങ്ങളും തിരുവചനത്തിൽ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നും പറയുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അടുത്തു നോക്കൂ, കർത്താവായി യേശു ക്രിസ്തു സ്നാനമേറ്റു, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്നു, അവിടെ സാക്ഷ്യം വഹിച്ചു. ഇത് യോഹന്നാൻ കണ്ടു, യോഹന്നാൻ കേട്ടു, യോഹന്നാന് മനസ്സിലായി ഇത് ആരാണെന്നും എന്താണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നതെന്നും യോഹന്നാന് നല്ലവണ്ണം മനസ്സിലായി. യേശു സ്നാനമേറ്റു. അടുത്ത വേദഭാഗം 3:23, യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. അടുത്തുള്ള വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നില്ല, കാരണം അവൻ്റെ വംശാവലിയെ കുറിച്ചുള്ളതായ വിശദീകരണമാണല്ലോ. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു കാലയളവാണ്. ഇവിടെ യേശു തൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. 30 വയസ്സുള്ള ഒരു യുവാവായിരുന്നു തൻ്റെ ഈ സ്നാനം ഏറ്റുകൊണ്ട് ശുശ്രൂഷയ്ക്കായിട്ട് മുന്നോട്ട് വന്നത്. ഇവിടെ അനേക വേദഭാഗങ്ങൾ ഇനി തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. 4 ലൂക്കോസ് ആരംഭിക്കുമ്പോൾ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. 4:1-4:2 തന്നെയാണ്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ഇവിടെ രണ്ടാമത്തെ അഥവാ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് വീണ്ടും പോകാം. ഈ സുവിശേഷങ്ങളുടെ പഠനം, സിനോപ്റ്റിക് ഗോസ്പലിന്റെ പഠനം അങ്ങനെയാണ്. ഓരോ വാക്യഭാഗങ്ങൾ ഈ സുവിശേഷങ്ങളിൽ എങ്ങനെയാണ് ഒരുമിച്ച് ചേർത്ത് വച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, സിനോപ്റ്റിക് പ്രോബ്ലം എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്നും, അത് ഈ മൂന്ന് സുവിശേഷങ്ങളിൽ ഏകദേശം വിവിധ വിഷയങ്ങൾ ഒരുപോലെയുള്ളത് ഇവർ തമ്മിൽ ആലോചിച്ച്, അല്ലെങ്കിൽ ചില ആളുകൾ വിശ്വസിക്കുന്നത് മർക്കോസാണ് സുവിശേഷം ആദ്യം എഴുതിയതെന്നും മർക്കോസിൽ നിന്നും ചില വിവരങ്ങൾ ലൂക്കോസിനും മത്തായിക്കും ലഭിച്ചു എന്നും, കൂടാതെ അവരുടെ സ്വന്തമായി അവർക്കുണ്ടായിരുന്ന അറിവ് കൂടെയും, മാത്രമല്ല ഇവർക്ക് മൂന്ന് പേർക്കും ലഭിച്ചതായ വേറെ ഒരു ഒരു സോഴ്സ്, അതിന് ക്യൂ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്യൂ എന്ന് പറയുന്ന ആ സോഴ്സിൽ നിന്ന് അവർക്ക് ഈ ഈ മൂന്ന് പേർക്കും എന്തോ കിട്ടിയെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ക്യൂ എന്ന് പറയുന്നത്
ഒരു ഡോക്യുമെന്റ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അത് വാസ്തവത്തിൽ ഈ ക്യൂ എന്നിടാൻ കാര്യമെന്താ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ക്യൂ എന്ന് ഇടാൻ, മറ്റേ എന്തെങ്കിലും എ എന്നോ ബി എന്നോ സി എന്നോ ഇട്ടാൽ പോരെ, ക്യൂ എന്ന് എന്തുകൊണ്ടിട്ടു എന്ന് ചിന്തിച്ചു. എന്നാൽ അതിന് ഉത്തരം ഇതാണ്, ഈ കോമൺ മെറ്റീരിയൽ അഥവാ ഇവർക്ക് മൂന്ന് പേർക്കും ലഭിച്ച ഈ സോഴ്സ് ഇതിനെ ക്യൂ എന്നിടാൻ കാരണം, ജർമ്മൻ വാക്ക് സോഴ്സ് എന്നതിന് ക്വില്ലെ ക്യൂ യു ഇ എൽ എൽ ഇ എന്നാണ്. ആ വാക്കിൻ്റെ സോഴ്സ് അഥവാ ഉറവിടം എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മൂന്ന് പേർക്കും ലഭിച്ചിരുന്ന ഒരു മെറ്റീരിയൽ, ഏതെങ്കിലും ഒരു സോഴ്സ് ഉണ്ടായിരുന്നിരിക്കാം. കൂടാതെ ഇവർ മൂന്ന് പേരും അവരുടേതായ ചിന്താഗതികളും ഇട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് ഈ സിനോപ്റ്റിക് പ്രോബ്ലം എന്ന് പറയുന്നത്. അത് പ്രോബ്ലം എന്ന് പറവാൻ ചിലർ ചിന്തിക്കുന്നത് പോലെ മർക്കോസാണ് ഇത് ആദ്യം എഴുതുന്നത്, മറ്റവർ രണ്ടുപേരും അതിൽ നിന്ന് കുറച്ച് കോപ്പി അടിച്ചതാണ് എന്ന് ചിന്തിക്കുന്നതിൽ ഒരു കൂട്ടം ആളുകൾ അംഗീകാരം കൊടുക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ക്യൂ എന്ന് പറയുന്ന ഒന്ന്, അതിന് ചരിത്രപരമായി അടിസ്ഥാനപരമായി യാതൊരു വിധമായ തെളിവും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ മർക്കോസാണ് അത് എഴുതിയത്, മത്തായി അവരിൽ നിന്ന് നോക്കി എഴുതുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സുവിശേഷത്തിൻ്റെ പല വിഷയങ്ങൾക്ക് വില കുറയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരു കാര്യം നാം സംബന്ധിച്ചേ മതിയാകൂ, ഇവർ മൂന്ന് പേരും എഴുതിയതിൽ ചില വാക്കുകൾ, ചില വിഷയങ്ങൾ ചിലർ വിട്ടുപോയിട്ടുണ്ട്, ചിലർ രേഖപ്പെടുത്തിയിട്ടില്ല, മറ്റു ചിലർ പൂർണ്ണമായ വാക്കുകളല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ സ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായതിനെ കുറിച്ച് തന്നെ രണ്ടുപേരും രണ്ടായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വിഷയങ്ങൾ നാം ഇപ്പോൾ ഇവിടെ കേൾക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഇങ്ങനൊരു കാര്യം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അത് മനസ്സിലാക്കിയിരിക്കേണ്ടതും ആവശ്യമാണ്. നോക്കൂ, അവിടെ എന്താണ്? ഇവിടെ മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ, അത് അവരെല്ലാം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ തെളിവ് ഒന്ന്, സ്നാനം എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി വരുന്നതാണ്, അതിന് യാതൊരു സംശയവുമില്ല. യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചിരുന്നത് യോർദാൻ നദിയിൽ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ പൊങ്ങി വന്നപ്പോൾ എന്ന് എഴുതിയിരിക്കുന്നു. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ കഴിപ്പിച്ച സ്നാനവും ഐനോനിൽ സ്നാനം കഴിപ്പിച്ചതിന്റെ കാരണം അവിടെ അധികം വെള്ളമുണ്ടായിരുന്നു എന്നുണ്ട്. ഷണനെ സ്നാനം കഴിപ്പിച്ചപ്പോഴും ഒരു തടാകത്തിലാണ് സ്നാനം കഴിപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നടന്നു പോയപ്പോൾ ഇതാ വെള്ളമുള്ള ഒരു സ്ഥലം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് നിനക്ക് എന്ത് തടസ്സം എന്ന് ആ ഷണൻ ഫിലിപ്പോസ് സുവിശേഷകനോട് ചോദിച്ച വിവരവും നമുക്കറിയാമല്ലോ. ഇവിടുത്തെ ആ വാക്ക് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ as he came up out of the water. അടുത്തത് സ്വർഗം തുറന്നു. The heavens were torn open. അടുത്തത് ദൈവത്തിന്റെ ആത്മാവ് പ്രാവന്ന പോലെ ഇറങ്ങി വന്നു. The spirit descended on him as a dove. അടുത്തത് and a voice said, You are my son whom I love. നീ ഞാൻ എൻ്റെ പ്രിയപുത്രനാണ്, ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ പുത്രൻ, എൻ്റെ പുത്രനാണ് എന്ന് അവൻ ഉച്ചത്തിൽ ഉള്ള ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ടു. With you I am well pleased. നീ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അത് മർക്കോസ് 1:11 ഞാൻ മുമ്പേ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ അത് വായിക്കുന്നു. 1:11 നോക്കൂ, 10 വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ശ്രദ്ധിച്ചു വായിച്ചു നോക്കുക എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്. ഒന്നാമതായിട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു എന്ന് പറഞ്ഞാൽ അവൻ വെള്ളത്തിലേക്ക് നിമജ്ജനം ചെയ്തിരുന്നു. 2, സ്വർഗം പിളർന്നിരിക്കുന്നത് കണ്ടു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ അവൻ്റെ മേൽ വരുന്നത് കണ്ടു. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി.
ഓ പ്രൈസലോ,
ഈ സംഭവങ്ങളോടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം 61 അതിൻ്റെ 1 പരിശോധിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 61 എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. സ്തോത്രം. ആത്മനിറവ് പ്രാപിച്ച കർത്താവ് ആ പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവാചകൻ പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന സംഭവം ഇവിടെ ഇതാ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവന്റെ മേൽ വസിക്കുകയും ചെയ്തു. ഇവിടെ ഇവൻ ആരാണ്? ആത്മാവിനാൽ നിറയപ്പെട്ട ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ദാവീദിന്റെ സിംഹാസനിൽ ഇരുന്നു കൊണ്ട് ആ ഭരിക്കുന്നതായ ദാവീദിന്റെ പുത്രൻ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ ആ വ്യക്തി. നമുക്ക് 2 കടന്നു പോകാം. അതിൻ്റെ 7 ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ പുത്രൻ യെശയ്യാവ് കണ്ട ആത്മനിറവുള്ള ആ മശിഹ ദാവീദിന്റെ സിംഹാസനിൽ നിന്ന് ഭരിക്കുവാനായി ഈ ലോകത്തിൽ ജനിച്ച ദൈവപുത്രനായ ക്രിസ്തു. ഇവൻ ആരാണ്? ഇവനാണ് സാക്ഷാൽ ദാസനായ ക്രിസ്തു. അവനെ കുറിച്ച് 42 യെശയ്യാവിന്റെ പുസ്തകം 42 അധ്യായത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ ഈ ക്ലാസ് ഇന്നിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. 42 അധ്യായത്തിന്റെ 1 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കയില്ല, ഒച്ച ഉണ്ടാക്കുകയില്ല, തെരുവീഥിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചറഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ 3 വേദഭാഗങ്ങൾ ഞാൻ വായിച്ചത് എന്തിനാണ്? യെശയ്യാവ് പ്രവചിച്ച ആത്മനിറവുള്ള മശിഹ, സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രവചിച്ചതായ ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്ന് ഭരിക്കേണ്ടവനായ മശിഹ. അവൻ ആരാണ്? ദാസനായ ക്രിസ്തുവാണ്. എൻ്റെ ഉള്ളം താങ്ങുന്ന എൻ്റെ വൃതൻ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ഈ ലോകത്തിൽ ശുശ്രൂഷ ആരംഭിച്ചത്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ മറുവിലയായി കൊടുപ്പാനും വന്ന ദൈവത്തിൻ്റെ പുത്രൻ. അവൻ ആത്മാനിറവ് നിറഞ്ഞ മശിഹായും ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കേണ്ടവനുമാണെങ്കിലും ഈ ലോകത്ത് തൻ്റെ ശുശ്രൂഷ ദാസന്റെ ശുശ്രൂഷയായിരുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വാക്യഭാഗങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്താട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.